മാധേശ്യാം ഇന്ന് ദശകം 94 തത്വജ്ഞാനോൽപത്തിയാണ് വായിക്കാൻ പോകുന്നത്. കഴിഞ്ഞ ദശകത്തില് നമ്മള് 24-25 ഗുരുക്കന്മാർ, 24 ഗുരുക്കൻ പ്രാകൃത ഗുരുക്കന്മാരും അവരവരുടെ ദേഹമാകുന്ന ഗുരു, അങ്ങനെ 25 ഗുരുക്കന്മാരെ പറ്റിയാണ് കണ്ടത്. ഉദ്ധവർക്ക് കൊടുക്കുന്ന ഉപദേശങ്ങളാണ് ഇത്. ഉദ്ധവർ ഭാഗവതത്തിൽ കാണാം, ഉദ്ധവർ 21 ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് ഭഗവാനോട്, അതിന്റെ ഉത്തരങ്ങളാണ്. ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമം. അങ്ങനെ ആ ഗുരുക്കന്മാരിൽ നിന്നൊക്കെ വിവേകം സിദ്ധിച്ചു. അങ്ങനെ വിവേകം സിദ്ധിച്ച ആളിന് തത്വജ്ഞാനോദയം ഉണ്ടാകുന്നത് എങ്ങനെയാണ് ഇതില് ഈ ദശകത്തില് വിവരിക്കുന്നത്. ശുദ്ധ നിഷ്കാമധർമ്മൈ പ്രവര ഗുരുഗിരാ തൽ സ്വരൂപം പരം ദേ, ശുദ്ധം ദേഹേന്ദ്രിയാദി വ്യപഗതമഖില വ്യാപ്തമാവേദയന്തേ, നാനാത്വ സ്ഥൗല്യ കാർഷ്യാദി തു ഗുണജവപുസ്സംഗതോഅധ്യാസിതം ദേ, വന്യേർദാരു പ്രഭേദേഷ്വിവ മഹദ് അണുതാ ദീപ്തതാ ശാന്തതാദി. കുറച്ച് ബുദ്ധിമുട്ടാണ് ഇത് മനസ്സിലാക്കാന്. നിഷ്കാമധർമ്മൈ അതാണ് നമ്മൾ കണ്ടോണ്ട് വന്നത്, ഫലമില്ലാതെ ഫലത്തിനെ ആഗ്രഹിക്കാതെ അനുഷ്ഠിക്കുന്ന ശ്രുതികൾ വർണ്ണാശ്രമങ്ങൾ മുതലായ ധർമ്മങ്ങളും കർമ്മങ്ങളാലും ശുദ്ധ പരിശുദ്ധന്മാരായിട്ടുള്ളവർ പ്രവര ഗുരുഗിര വളരെ ശ്രേഷ്ഠനായ ഒരു ഗുരുവിന്റെ ഉപദേശത്താൽ തേ ശുദ്ധം ദേഹേന്ദ്രിയാദി, ഭഗവാന്റെ ആ ശുദ്ധമായ, ശുദ്ധം എന്ന് പറഞ്ഞാല് മായ മുതലായ കാര്യങ്ങളാൽ ഒന്നും മാലിന്യമേശാത്തതാണ് ഭഗവാന്റെ ദേഹം, ഇന്ദ്രിയങ്ങൾ മുതലായവയിൽ നിന്നൊക്കെ വേറിട്ട് നിൽക്കുന്നതും എങ്ങും നിറഞ്ഞു നിൽക്കുന്നതുമാണ് ഭഗവാന്റെ ആ അഖിലവ്യാപ്തം. എങ്ങും നിറഞ്ഞു നിൽക്കുന്നതുമായ പരബ്രഹ്മം എന്നറിയപ്പെടുന്നതുമായ തത് സ്വരൂപം, ഭഗവാന്റെ ആ സ്വരൂപം ആവേദയന്തേ അറിയുന്നു എന്നാണ് പറയുന്നത്. അതായത് നിഷ്കാമ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ, ഒരാള് നിഷ്കാമ കർമ്മങ്ങൾ ചെയ്യുമ്പോൾ അയാൾ മായാവലയത്തിൽ നിന്ന് മുക്തനാകുകയാണ്. അങ്ങനെ മുക്തനാകുമ്പോൾ അയാൾക്ക് വളരെ പരിശുദ്ധമായ ഹൃദയമുള്ളവനായി തീരും. അപ്പോൾ അവൻ ഒരു ശ്രേഷ്ഠനായ ഗുരുവിനെ തേടും. ആ ഗുരുവിന്റെ ഉപദേശം മൂലം ശരീരം, ഇന്ദ്രിയങ്ങൾ എന്നിവയിൽ നിന്ന് വിമുക്തമായതും നിർമ്മലമായതും എങ്ങും നിറഞ്ഞിരിക്കുന്നതും ഉത്തമവുമായ പരബ്രഹ്മ സ്വരൂപത്തെ അവൻ അറിയുന്നു. അങ്ങനെയാണ് അവൻ ബ്രഹ്മജ്ഞാനിയായി തീരുന്നത് എന്നാണ് പറയുന്നത്. തേ നാനാത്വ സ്ഥൗല്യ കാർഷ്യാദിതു, ആ പരമാത്മാവായ അങ്ങയ്ക്ക് നാനാത്വം, സ്ഥൗല്യം, കാർഷ്യം മുതലായ ഭേദഭാവങ്ങൾ ഉണ്ടാകുന്നത്, ഗുണജങ്ങൾ ഉണ്ടാകുന്നത്, ഗുണജ വപുസ്സംഗത അധ്യാസിതം, മായാമയമായ ആ ശരീരബന്ധം കൊണ്ടാണ് എന്നാണ് പറയുന്നത്. അതായത് ഭഗവാന്റെ നാനാത്വം, സ്ഥൂലത, സൂക്ഷ്മരൂപം മുതലായ ഭേദഭാവങ്ങള് മായാഗുണസംബന്ധമായ ശരീരബന്ധം കൊണ്ട് ഭാവനയിൽ സൃഷ്ടിക്കപ്പെടുന്നവയാണ് എന്നാണ് പറയുന്നത്. അതെങ്ങനെയാണെന്ന് വെച്ചാൽ ദാരു പ്രഭേദേഷു, പലതരം ദാരുപ്പൽ, ദാരു വിറക് എന്ന് പറയാം, പലതരം വിറകിൽ നിന്ന് വന്നേ അഗ്നി തീയന് മഹത അണുത ദീപ്തത ശാന്തതാദി. വലിപ്പം മഹത, വലിപ്പം അണുത ചെറുത്, ചെറുപ്പം ഉദ്ദീപ്തത ഉജ്ജ്വലമായിട്ട് ജ്വലിക്കുക, ശാന്തത ശാന്തഭാവം ഇവ പോലെ. അങ്ങനെയാണ് പോലും, അതായത് ഇപ്പോൾ വലിയ വിറകാണെങ്കിൽ അത് ആളിക്കത്തും, ചെറിയ ചുള്ളിക്കമ്പാണെങ്കിൽ അത് വളരെ ചെറുതായിട്ടായിരിക്കും കത്തുന്നത്, അതുപോലെയാണ് എന്നാണ് പറയുന്നത്. വിഭിന്ന രൂപങ്ങളിലുള്ള വൃക്ഷത്തടികളിൽ അഗ്നിക്കുണ്ടാകുന്ന ആ വലിപ്പം, ചെറുപ്പം, കാന്തി, ശാന്തി എന്നിവ പോലെയാണ് ഈ മായാഗുണ സംബന്ധമായ ശരീരബന്ധം കൊണ്ട് നമുക്കും ഈ ഭാവനയിൽ സൃഷ്ടിക്കപ്പെടുന്നതാണെന്ന് ഈ പരമാത്മാവായ ഭഗവാന്റെ ഈ ഭേദഭാവങ്ങള്, ഈ വിറകും തീയും രണ്ടും ഒന്നാണ് എന്ന് വിറകും തീയും വേർതിരിക്കാതെ രണ്ടും ഒന്നാണെന്ന് കരുതി തീയിന് പ്രകാശഭേദങ്ങൾ, തീ ശരിക്കും വിറകിനില് തീയുണ്ട്, പക്ഷെ ആ തീ നമുക്ക് കാണാൻ പറ്റില്ലല്ലോ. ആ എന്നാൽ അതുണ്ടെന്ന് വാസ്തവത്തിൽ ആ വിറകിലിരിക്കുന്ന ആ തീയ ഉണ്ടെന്ന് പറയുന്നത് പോലെയാണ് നമ്മുടെ ആത്മാവും ദേഹവും രണ്ടും ഒന്നായിട്ട് തെറ്റിദ്ധരിക്കുകയാണ്. എന്നിട്ട് ഈ ദേഹത്തിന്റെ ഇന്ദ്രിയങ്ങളെല്ലാം ആത്മാവിൽ ആരോപിക്കുകയാണ് ചെയ്യുന്നത് നമ്മള്. അങ്ങനെ ഗുരു ഉപദേശം കൊണ്ടാണ് നമുക്കിതെല്ലാം, ഈ പരമാർത്ഥം ഇങ്ങനെയല്ല, ദേഹധർമ്മങ്ങൾ ജരാമരണാദികളാണ്, ആത്മാവ് അവയ്ക്ക് അതീതനാണ് എന്ന് അറിയുന്നു. ആ ആചാര്യൻ വേണം, അതാണ് സ്വസ്വരൂപ ബോധം അല്ലെങ്കിൽ തത്വജ്ഞാനം എന്ന് പറയുന്നത്. അടുത്ത ശ്ലോകത്തിലും ആചാര്യോപദേശം കൊണ്ട് എങ്ങനെ ഈ അജ്ഞാനങ്ങളെ മാറ്റാം എന്ന് ആണ് പറയുന്നത്. ആചാര്യാഖ്യ അധരസ്ഥ അരണി സമനുമിള ശിഷ്യരൂപ ഉത്തരാരണ്യവേദോദ്ഭാസിതേന സ്ഫുടതര പരിബോധാഗ്നിനാ ദഹ്യമാനേ കർമാളി വാസന തത്കൃത തനുഭുവന ഭ്രാന്തി കാന്താര പൂരേ ദാഹ്യാഭാവേന വിദ്യാ ശിഖിനി ച വിരദേ ആചാര്യ ആചാര്യനാകുന്ന ആചാരാഖ്യ ആചാര്യനാകുന്ന അധരസ്ഥ അരണി, അരണി എന്ന് പറയുന്നത് അഗ്നി കടഞ്ഞുണ്ടാക്കുവാനായിട്ട് താഴെയും മുകളിലുമായിട്ട് ഉപയോഗിക്കുന്ന തടിക്കഷ്ണങ്ങളെയാണ് ഉത്തര അധര അരണികൾ എന്ന് പറയുന്നത്. അതാണ് ഇവിടെ തന്നിരിക്കുന്നത്. അധരാരണിയോട് ചേർന്ന സമനുമിള ശിഷ്യരൂപ ശിഷ്യനാകുന്ന ഉത്തരാരണ്യവേദോ ഉത്തരാരണി കൊണ്ടുള്ള മഥനം, വേദോദ്ഭാസിതേന ആ മഥനം നിമിത്തം ഉണ്ടായി സ്ഫുടമായി സ്ഫുടതര പരിബോധാഗ്നിന അങ്ങനെ സ്ഫുടമായി പ്രകാശിക്കുന്ന ജ്ഞാനമാകുന്ന അഗ്നിയാൽ, അതായത് ആ രണ്ടരണിക്കോലുകൾ കടങ്ങുമ്പോൾ അഗ്നി ഉണ്ടാകും എന്നാണ് പറയുന്നത്. അങ്ങനെയാണല്ലോ യജ്ഞങ്ങൾക്കെല്ലാം അഗ്നി ഉണ്ടാകുന്ന അങ്ങനെയാണ്. അതുപോലെ ആചാര്യൻ ഒരരണിയായിട്ടും ശിഷ്യൻ ഒരരണിയായിട്ടും, എന്നിട്ട് ആ അരണി ആചാര്യനാകുന്ന അരണി അത് അധരാരണിയാണ് മുകളിലത്തേത്, താഴത്തേത്. ശിഷ്യനാകുന്നത് ഉത്തരാരണി, അവര് ശിഷ്യനെ ആചാര്യൻ പഠിപ്പിക്കുക, അതാണ് മഥനം ചെയ്യുക എന്നൊക്കെ ഇവിടെ ഉദ്ദേശിക്കുന്ന അത്രേ ഉള്ളൂ. അങ്ങനെ പഠിപ്പിക്കുമ്പോൾ ആ പ്രകാശം ഉണ്ടാകും. അത് അഗ്നിയല്ലല്ലോ ഉണ്ടാകുന്നത്, അഗ്നി എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നത് അജ്ഞാനത്തിനെയാണ്. ആ ജ്ഞാനമാകുന്ന അഗ്നിയിൽ, ബോധാഗ്നിന ജ്ഞാനമാകുന്ന അഗ്നിയിൽ കർമാളി കർമ്മ സമൂഹ വാസന, കർമാളി വാസന കർമ്മങ്ങളുടെ ആ കർമ്മ സമൂഹങ്ങളുടെ വാസനയും തത്കൃത ദഹ്യമാനെ അതുകൊണ്ടുണ്ടാകുന്ന ആ ശരീരവും പ്രപഞ്ചവും എല്ലാം സത്യമാണെന്ന ഒരു സത്യമാണെന്നുള്ള ഒരു വിചാരവും ദാഹ്യാഭാവേന ദഹ്യമാനേ ദാഹ്യാഭാവേന ആ അതൊരു കാടുപോലെയാണ്, ആ കാട് മുഴുവൻ ദഹിക്കും, ദഹിച്ചടങ്ങി പിന്നെ ദാഹ്യാഭാവേന പിന്നെ ദഹിക്കുവാൻ ഒന്നുമില്ല. നമ്മുടെ ആ മനസ്സിലുള്ള ആ കർമ്മങ്ങൾ ആ ഇന്ദ്രിയങ്ങളെ പറ്റിയുള്ള എല്ലാം വിചാരങ്ങളും വികാരങ്ങളും എല്ലാം അങ്ങ്, അതായത് ഇന്ദ്രിയ വാസനകൾ അതാണ്, അതെല്ലാം നശിച്ചിട്ട് ഈ അതാണ് ശരീരവും പ്രപഞ്ചവും സത്യമാണെന്ന ഒരു ആ വിചാരത്താൽ ആ അത് മുഴുവൻ അങ്ങ് ദഹിക്കും. ദഹിച്ചിട്ട് ആ അതായത് എല്ലാം അതിനെ പറ്റിയുള്ള ആ വിചാരങ്ങളെല്ലാം മാറ്റിത്തരും ഈ ആചാര്യൻ. എന്നിട്ട് പിന്നെ അടുത്തതായിട്ട് ആ ജ്ഞാനാഗ്നി, ആ ജ്ഞാനമാകുന്ന അഗ്നിയാണെന്ന് പറഞ്ഞല്ലോ, ആ ജ്ഞാനാഗ്നി അങ്ങ് കെട്ടടങ്ങും. അങ്ങനെ കെട്ടടങ്ങുമ്പോൾ വിദ്യാശിഖിനിച്ച വിരതേ അവസ്ഥ, ആ ജ്ഞാനാഗ്നി കെട്ടടങ്ങുന്ന സമയത്തെ അവസ്ഥയാണ് സാക്ഷാൽ ത്വന്മയീ ഖലോ സച്ചിദാനന്ദ ഭയമയമായ ഭഗവൻ എന്ന് ഭഗവാൻ എന്ന് മനസ്സിലാക്കുക എന്നാണ് പറയുന്നത്. ഇവിടെ തനു ഭുവന ഭ്രാന്തി എന്ന് പറഞ്ഞാൽ തനു എന്ന് പറയുന്നത് ശരീരമാണ്. ആ ശരീരവും ഭുവനം എന്ന് പറയുന്ന പ്രപഞ്ചം, ശരീരവും പ്രപഞ്ചവും സത്യമാണെന്നുള്ള ഭ്രാന്തി, തെറ്റിദ്ധരിക്കൽ എന്നാണ് പറയുന്നത്. ആ ശരീരവും പ്രപഞ്ചവും സത്യമാണെന്ന് നമ്മൾ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ സത്യമായത് ആത്മാവും ബ്രഹ്മാവും അല്ലെന്നുള്ള ധാരണയാണ് എന്നാണ് പറഞ്ഞു തരുന്നത്. അതായത് വിറകില്ലെങ്കിൽ തീ താനേ കെട്ടടങ്ങും, അതുപോലെ നമ്മുടെ മനസ്സിലുള്ള ഈ അജ്ഞാന വനം കത്തിക്കരിഞ്ഞ് ചാമ്പലായി കഴിഞ്ഞാൽ പിന്നെ ജ്ഞാനാഗ്നിയും കെട്ടടങ്ങും. അങ്ങനെ പ്രാപഞ്ചിക ദുഃഖവും ആ പരമാനന്ദവുമായ അവസ്ഥയാണ് സാക്ഷാത്കാരം. അപ്പോൾ ആത്മാവ് പരമാത്മരൂപേണ മുക്തനാകുന്നു എന്നാണ് പറയുന്നത്. ആത്മാവും നമ്മുടെ ഉള്ളിൽ ആത്മാവുമുണ്ട്, നമുക്ക് പരമാത്മാവുമുണ്ടെന്നാണ്. ആ പരമാത്മാവും നമ്മുടെ ഉള്ളിൽ തന്നെയാണ്. ഈ ഇന്ദ്രിയാദി വിഷയ സുഖങ്ങൾ കൊണ്ട് ഈ ആത്മാവിനെ നമ്മൾ അറിയാത്തതാണ്. അങ്ങനെ ഒരാചാര്യനിൽ നിന്ന് ജ്ഞാനം ലഭിക്കുമ്പോൾ ആത്മാവിനെയുമല്ല നമ്മൾ പരമാത്മാവിലേക്കാണ് പോകുന്നത്. അതാണ് മുക്തി എന്ന് പറയുന്നത്. ഒന്നുകൂടി വേണമെങ്കിൽ പറയാം, ആചാര്യ രൂപത്തിലുള്ള അടിയിലെ തടിയും ശിഷ്യ രൂപത്തിലുള്ള മുകളിലെ തടിയും ഒന്നായി യോജിക്കുമ്പോൾ ആചാര്യന്റെ ഉപദേശങ്ങൾ ലഭിക്കുന്നു. ആ ഉപദേശങ്ങളാകുന്ന ദണ്ഡത്താൽ മഥിക്കപ്പെടുമ്പോൾ ശിഷ്യന് പ്രകാശപൂർണവും സുവ്യക്തവുമായ ജ്ഞാനമാകുന്ന അഗ്നി ലഭിക്കുന്നു. കർമ്മം, വാസനകൾ ഇവയിൽ നിന്നുണ്ടായ ശരീരവും പ്രപഞ്ചവും സത്യമാണെന്ന മിഥ്യാധാരണയാകുന്ന അജ്ഞാനമാണ്. ആ അജ്ഞാനമാകുന്ന കാട് മുഴുവനും ഈ ജ്ഞാനാഗ്നിയിൽ ദഹിച്ചു പോകുന്നു. ഈ ആചാര്യ ഉപദേശങ്ങളിൽ അതാണ് ജ്ഞാനാഗ്നി. ഒടുവിൽ ദഹിക്കാൻ ഒന്നുമില്ലാതെയാകുമ്പോൾ ഈ വിജ്ഞാനമാകുന്ന അഗ്നിയും കത്തിയടങ്ങും. എന്നിട്ട് അങ്ങയുടെ പരമാത്മ സ്വരൂപം പ്രത്യക്ഷമാകുന്നു. ഇതാണ് സാക്ഷാത്കാരം എന്ന് പറയുന്നത്. യോഗികളുടെയൊക്കെ സാക്ഷാത്കാരം എന്ന് പറയുന്നതാണ് ഇത്. ഇനിയും അടുത്ത ശ്ലോകത്തില് ഈ വിരക്തിയാകും എന്നാണ്. ഇങ്ങനെ പരമാത്മാവിനെ അറിഞ്ഞു കഴിയുമ്പോൾ ആ ആളിന് വിരക്തിയാകുന്നു. ആ വിരക്തി വന്നവന് ഈ തത്വജ്ഞാനങ്ങളെല്ലാം കൊണ്ട് മുക്തി എന്ന് പറയുന്ന ഈ സംസാര ദുഃഖത്തിൽ നിന്നുള്ള നിവൃത്തിയും പരമാനന്ദ പദത്തിലേക്കുള്ള പ്രാപ്തിയും സിദ്ധിക്കും എന്ന് പറഞ്ഞിട്ട് പറയുകയാണ്. അതൊന്നുകൂടി ദൃഢപ്പെടുത്തി പറയുകയാണ്. ഏവം ത്വത്പ്രാപ്തിദോ അന്യോ നഹി ഖലു നിഖില ക്ലേശഹാനേരുപായോ ന ഏകാന്ത അത്യന്തികാസ്തേ കൃഷിവത് അഗത ഷാഡ്ഗുണ്യ ഷട്കർമ്മയോഗ ദുർവൈകല്യൈർ അകല്യ അപി നിഗമപഥാ തത്ഫലാനി അപി അവാപ്ത മത്താസ്ത്വാം വിസ്മരന്ത പ്രസജതി പദനേ യാന്തി അനന്താൻ വിഷാദാൻ. ഏവം ത്വത്പ്രാപ്തിദ, ഇങ്ങനെ ഭഗവാന്റെ പ്രാപ്തിയല്ലാതെ, ഇത് പറഞ്ഞ പോലെയുള്ള ഭഗവൽ പ്രാപ്തി അല്ലാതെ, അല്ലെ ഭഗവാനോടുള്ള ഐക്യം പ്രാപിക്കലല്ലാതെ, അന്യ നിഖില ക്ലേശഹാനെ ഉപായ നഹി ഖലു, വേറെ ഈ സകലവിധ ദുഃഖങ്ങളും, നിഖില ക്ലേശം, സകലവിധ ദുഃഖങ്ങളും നീക്കുന്നതിന് വേറെ മാർഗമില്ല. ഭഗവാനിൽ ആശ്രയിക്കുക എന്നുള്ള ഒരു മാർഗമേ ഉള്ളൂ എന്നാണ് പറയുന്നത്. തേ അഗത ഷാഡ്ഗുണ്യ ഷഡ്കർമ്മയോഗ, വളരെ പ്രസിദ്ധങ്ങളായ അങ്ങയുടെ അഗതം. അഗതം എന്ന് പറഞ്ഞാല് രോഗനിവാരണങ്ങളാണ്. മന്ത്രങ്ങൾ കൊണ്ടൊക്കെയുള്ള രോഗനിവാരണങ്ങൾക്കാണ് അഗതങ്ങൾ എന്ന് പറയുന്നത്. ഷഡ്കർമ്മങ്ങൾ എന്ന് പറയുന്നത് യജനം, യാചനം, അധ്യയനം, അധ്യാപനം, ദാനം, പ്രതിഗ്രഹം ഇവയാണ്. പിന്നെ ഷാഡ്ഗുണ്യം, ഷഡ്ഗുണങ്ങള്, സന്ധി, വിഗ്രഹം, യാനം, ആസനം, ദ്വൈതീഭാവം, ആശ്രയമാണ്. പിന്നെ അഷ്ടാംഗയോഗം, നമ്മൾ ആദ്യത്തെ ദശകങ്ങളിലൊക്കെ കാണുന്നതാണ്. അഷ്ടാംഗയോഗം എന്ന് പറയുന്നത് യമം നിയമം ആസനം പ്രാണായാമം പ്രത്യാഹാരം ധാരണ ധ്യാനം സമാധി ഇവയാണ് അഷ്ടാംഗയോഗങ്ങൾ. അപ്പോൾ പറയുകയാണ് തേ അഗത ഷാഡ്ഗുണ്യ ഷഡ്കർമ്മയോഗ അങ്ങയുടെ പ്രസിദ്ധങ്ങളായ അഗതങ്ങൾ ഷഡ്കർമ്മങ്ങൾ ഷാഡ്ഗുണ്യങ്ങൾ അഷ്ടാംഗയോഗങ്ങൾ ഇവ കൃഷിവത് ഏകാന്ത ആത്യന്തികാന കൃഷിയെ പോലെ ഏകാന്തങ്ങളും ആത്യന്തികങ്ങളും അതായത് ദുഃഖം തീരെ നീക്കുന്നവയും പിന്നെ വരാതാക്കുന്നവയും എന്നാണ് അതിനർത്ഥം. ദുഃഖം തീരെ നീക്കുന്നവയും പിന്നീട് വരാതാക്കുന്നവയും അല്ല ഏകാന്ത ആത്യന്തികങ്ങളല്ല ഈ ഏതൊക്കെയാണ് ഈ അഗതങ്ങളോ ഷഡ്കർമ്മങ്ങളോ ഷാഡ്ഗുണ്യങ്ങളോ അഷ്ടാംഗയോഗങ്ങളോ ഒക്കെ. നിഗമപഥ നിഗമം എന്ന് പറയുന്ന വേദങ്ങള് വൈദിക മാർഗങ്ങൾ ദുർവൈകല്യങ്ങൾ മൂലം അതായത് ദുർവൈകല്യം എന്ന് പറയുന്നത് ഇപ്പോൾ ഓരോ കാലത്തോ ഓരോ ദേശത്തോ ഓരോ അവസ്ഥകളിലൊക്കെ ഓരോ പോരായ്മകൾ വരും അതിനാണ് ദുർവൈകല്യം എന്ന് പറയുന്നത്. അകല്യാഭി അസമർത്ഥങ്ങളും ആകുന്നു ഒന്നും ശരിയായിട്ടും നടക്കുകയില്ല എന്നുള്ള ഒരു സമർത്ഥകയാണ്. തത്ഫലാനി അവാപ്ത അഥവാ അതെല്ലാം സമർത്ഥങ്ങളായാൽ തന്നെ എല്ലാം നടക്കുന്നതായാൽ തന്നെ അപി മത്ത ത്വാം വിസ്മരന്ത അവയ്ക്ക് എന്തെങ്കിലും ഒരു ഫലം സിദ്ധിച്ചാൽ പോലും അതുകൊണ്ട് ഈ കർമ്മം ചെയ്യുന്നവർ അഹങ്കാരികളായിട്ട് ഭഗവാനെ മറന്നു കളയും എന്നാണ് പറയുന്നത്. ഈ അഷ്ടാംഗയോഗങ്ങളൊക്കെ എല്ലാം പഠിച്ചു കഴിഞ്ഞാൽ ഒരുപാട് സിദ്ധികളൊക്കെ കൈവരുമെന്നാണ് അതിൻ്റെ കൂടിയാണ് പറയുന്നത്. അങ്ങനെ സിദ്ധികളൊക്കെ കൈവന്നു കഴിഞ്ഞാൽ ഭഗവാനെ മറന്നു കളയും എന്ന് പറയുകയാണ്. പതനെ പ്രസജതി അധപതനം വരുമ്പോൾ അനന്താൻ വിഷാദാൻ യാന്തി ഒരു കൈയും കണക്കുമില്ലാതെ ദുഃഖങ്ങൾ അനുഭവിക്കുകയും ചെയ്യുന്നു എന്നാണ് പറയുന്നത്. അതില് എല്ലാ ക്ലേശങ്ങളെയും നശിപ്പിക്കുന്നതിനു വേണ്ടി ഭഗവാനോട് ഐക്യം പ്രാപിക്കാൻ ഈ മുകളിൽ പറഞ്ഞ മാർഗം മാത്രമാണ് ആശ്രയം. അതായത് കഴിഞ്ഞ ശ്ലോകത്തിൽ നമ്മൾ പറഞ്ഞ ഒരു നല്ല ഗുരുവിനെ കിട്ടുക എന്നാണ്. പ്രസിദ്ധങ്ങളായ അഗതങ്ങൾ ഷഡ്ഗുണങ്ങൾ ഷഡ്കർമ്മങ്ങൾ അഷ്ടാംഗയോഗങ്ങൾ ഇവ കൃഷി പോലെയോ വ്യവസായം പോലെയോ ദുഃഖത്തെ ഉന്മൂലനാശം വരുത്തുന്നതല്ല അല്ലെങ്കിൽ വീണ്ടും വരാതെ സൂക്ഷിക്കുന്നതും അല്ല. വേദങ്ങളിൽ വിധിച്ചിട്ടുള്ള മാർഗങ്ങളോ അത് പരിഹരിക്കപ്പെടുവാൻ വിഷമമുള്ള വൈകല്യങ്ങളോടുകൂടിയവയുമാണ്. അതിനാൽ അവയും ദുഃഖശമനം പ്രദാനം ചെയ്യുന്നില്ല. മനുഷ്യന്റെ ദുഃഖങ്ങളെ എങ്ങനെ ശമനം ചെയ്യാം എന്നുള്ളതിനെ പറ്റിയാണ് നമ്മൾ നോക്കുന്നത്. അഥവാ അവ കൊണ്ട് വല്ല ഫലവും സിദ്ധിച്ചാലും അത് ചെയ്യുന്ന മനുഷ്യൻ മതാഹങ്കാരത്താൽ അങ്ങയെ വിസ്മരിക്കുന്നു. കർമ്മക്ഷയം സംഭവിക്കുമ്പോൾ അധപതനത്തിലേക്ക് വീണ് ഒടുങ്ങാത്ത ദുഃഖങ്ങൾ അനുഭവിക്കുകയും ചെയ്യുന്നു. കർമ്മങ്ങള് നേരത്തെ പറഞ്ഞതാണ്, കർമ്മങ്ങളൊക്കെ നമ്മുടെ സഞ്ചിത കർമ്മവും എല്ലാം ഉണ്ട്. അത് കർമ്മങ്ങൾ നമ്മൾ പുണ്യകർമ്മം ചെയ്താൽ നമ്മൾ സ്വർഗത്തിൽ പോകും എന്നൊക്കെയുള്ള ഒരു ധാരണ ഉണ്ടല്ലോ. അങ്ങനെ പോയാലും നമ്മുടെ കർമ്മം ഒടുങ്ങുമ്പോൾ നമ്മൾ വീണ്ടും ജനിക്കും, താഴേക്ക് ഇങ്ങി പോരും, അധപതനത്തിലേക്ക് വീഴും, അങ്ങനെയും പറയുന്നുണ്ട്, അങ്ങനെയും കാണുന്നുണ്ട് ഭാഗവതത്തില്. അപ്പോൾ ഇതിലും അങ്ങനെ തന്നെയാണ്, അത് തന്നെയാണ് ഏകദേശം പറയുന്നത്. ഇനിയും അടുത്ത ശ്ലോകത്തിൽ പറയുന്നത് വൈദിക വിധികൾ ആചരിച്ചാല് ചിലര് ബ്രഹ്മപദമൊക്കെ പ്രാപിച്ച് സൂയിക്കും, അതെങ്ങനെയാണ് എന്ന് ചിലർക്ക് അപ്പോൾ ശങ്ക തോന്നും. ഇങ്ങനെയൊക്കെ പറഞ്ഞു തരുമ്പോൾ അതിന് ഒരു സമാധാനം പറയുകയാണ് അടുത്ത ശ്ലോകത്തില്. ത്വല്ലോകാദന്യലോക ാരകാണ തിന്തി ബന്ധം വരദ കൃപണസി ബന്ധോ കൃപൂരസിന്ധോ. അല്ലയോ പത്മനാഭ, ത്വല്ലോകാത് അന്യലോക ഭഗവാന്റെ വൈകുണ്ഠമല്ലാതെ വേറേത് ലോകമാണ് ഭയരഹിതനു? ഭയരഹിതമായ വേറെ ലോകം ഏതാണ്? യത് പത്മഭൂ എന്ന് പറയുന്നത് ബ്രഹ്മാവ്, അതായത് പത്മത്തിൽ നിന്ന് ഉത്ഭവിച്ചവൻ. പരാർത്ഥദ്വയാന്തേ, രണ്ടു പരാർത്ഥകാലം, ബ്രഹ്മാവിന്റെ ആയുസ് രണ്ടു പരാർത്ഥങ്ങളാണ്. ഒരു പരാർത്ഥം പകലും ഒരു പരാർത്ഥം രാത്രിയുമാണ് വരുന്നത്. അതാണ് പ്രളയകാലമാണ് അപ്പോൾ, പിന്നീട് രാത്രി എന്ന് പറയുന്നത്. അങ്ങനെ ആ പരാർത്ഥകാലത്തിന്റെ അവസാനത്തില് ത്വത്ഭീത, ഭഗവാനിൽ ഭീതനാണ്. എന്തുകൊണ്ടാണ്? സത്യലോകെ അഭിനസുഖവസതി, കാലസ്വരൂപനായ അങ്ങയെ ഭയന്നിട്ട് സത്യലോകത്തിൽ പോലും സുഖമായിരിക്കുന്നില്ല എന്നാണ് പറയുന്നത്. ബ്രഹ്മാവിനും സ്ഥിരതയില്ല. ബ്രഹ്മാവ് ഓരോ മന്വന്തരത്തിൽ ഓരോ മനുക്കൾ ഉണ്ടാകുന്നുണ്ട്, ഓരോ ബ്രാഹ്മകൽപ്പത്തിൽ ഓരോ ബ്രഹ്മാവും ഉണ്ടാകുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഏതുണ്ടായോ അതിന് നാശമുണ്ട്. പത്മഭൂ എന്ന് പറഞ്ഞാൽ പത്മത്തിൽ നിന്നുണ്ടായവനാണ്, ഉണ്ടായവനാണ്. പക്ഷെ പരമാത്മാവ് അങ്ങനെ, ഭഗവാൻ അങ്ങനെയല്ല, സച്ചിത് ചിദാനന്ദ രൂപമാണ്. അത് ഒരിക്കലും ഉണ്ടായി എന്നുള്ളതല്ല, ഉണ്ടാകുന്നതിനെല്ലാം നാശമുണ്ട്. അതുകൊണ്ട് ബ്രഹ്മാവിനും സ്ഥിരതയില്ല. അപ്പോൾ ഈ പരാർത്ഥദ്വയം ബ്രഹ്മാവിന്റെ ആയുഷ്കാലമാണ്. അപ്പോൾ ആ ആയുഷ്കാലം കഴിയുമ്പോൾ ബ്രഹ്മാവിനും സത്യലോകത്തിന്റെ അധിപതിയായ ബ്രഹ്മാവിനും ആ അധപ്പതനം, അധപ്പതനം എന്ന് പറയുന്നതിന് മരണം എന്നും നമ്മൾ പറയാം, ആ ഭയമുണ്ട്, അധപ്പതന ഭയം ഉണ്ട്. അപ്പോൾ പിന്നെ സാധാരണക്കാരുടെ കാര്യം പറയണോ എന്നാണ്. ഏവം ഭാവേ, ഇങ്ങനെ ഇരിക്കുമ്പോൾ അധർമാർജിത ബഹുതമസാം, അധർമ്മം ചെയ്ത് ഇഷ്ടം പോലെ ദുരിതങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ള, സമ്പാദിച്ചിട്ടുള്ള സാധാരണ ആൾക്കാരുടെ നാരകാണാം തു കഥാകാം, അവരുടെ കഥ എന്തു പറയാനാണ് എന്നാണ് ചോദിക്കുന്നത്. ഹേ വരദ, അല്ലയോ വരദ, വരദായകനെ, കൃപണ ബന്ധോ, കഷ്ടപ്പെടുന്നവരുടെ ബന്ധുവായിട്ടുള്ളവനെ, കൃപാപൂര സിന്ധോ, കരുണാസമുദ്രമായിരിക്കുന്ന ഭഗവാനെ, തത് ത്വം മേ ബന്ധം ചിന്തി, അതുകൊണ്ട് എന്റെ ഭഗവാനെ, എന്റെ സകല ബന്ധങ്ങളും അങ്ങ് അറുത്ത് കളഞ്ഞു തരണമേ എന്നാണ് ഭട്ടതിരിപ്പാട് പ്രാർത്ഥിക്കുന്നതാണ്. അത് അതായത് താൻ അനുഭവിക്ക, ഭഗവാൻ സത്യലോകത്തിരിക്കുന്ന ബ്രഹ്മാവ് പോലും അധപ്പതന ഭയം, മരണഭയം എന്നുള്ള ഒരു സംഭവം, ആ അതിൽ അല്പം ഭയന്നാണ് ജീവിക്കുന്നത്. അപ്പോൾ ദേഹാഭിമാനം കൊണ്ട് ഇങ്ങനെ ദുരിതങ്ങൾ അനുഷ്ഠിക്കുന്ന സാധാരണക്കാരുടെ ഭയത്തെ പറ്റി പറയണോ? താൻ അനുഭവിക്കുന്ന വേദനകളും ഇതുപോലെ കർമ്മഫലങ്ങളാണ്. നമ്മളുടെ സഞ്ചിത കർമ്മഫലമാണ് ഇതെല്ലാം. അതിൽ നിന്ന് മോചനം കിട്ടുവാൻ ഭഗവാന്റെ കാരുണ്യം ഉണ്ടാകണേ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഈ ഒടുവിലത്തെ അവരിയിലെ ഭട്ടതിരിപ്പാട്. ദുരിതമോചനത്തിന് ഭഗവാന്റെ കരുണ മാത്രമേ ആശ്രയമുള്ളൂ. വരദ, പ്രബണ ബിന്ദോ, പ്രഭാപൂര സിന്ധോ, കൃപാപൂര സിന്ധോ എന്നൊക്കെ പറയുന്നത് വേറെ ആർക്കും രക്ഷിക്കാൻ കഴിയുകയില്ല. ഭഗവാനെ തന്നെയാണ് ആശ്രയിക്കേണ്ടതെന്നും അങ്ങനെ ആശ്രയിച്ചാൽ കാരുണ്യമൂർത്തിയായ ഭഗവാനിൽ ഭഗവാൻ നമ്മളെ തീർച്ചയായും രക്ഷിക്കും എന്നാണ് പറയുന്നത്. ഇനിയും അടുത്ത ശ്ലോകത്തില് പറയുന്നത്, ആത്മാവ് പരമാത്മാവിൽ നിന്ന് ഭിന്നനല്ല എന്നാണ്. എന്നാൽ ആത്മാവിന് ഒരു കർമ്മബന്ധം, ആത്മാവിന്റെ കർമ്മബന്ധങ്ങളെ പറ്റിയാണ് നമ്മൾ പറഞ്ഞു വരുന്നത്. ആത്മാവിന് മാത്രമായിട്ട് എങ്ങനെയാണ് ഈ കർമ്മബന്ധം എന്ന് ഭട്ടതിരിപ്പാട് വിശദീകരിക്കുകയാണ് ജീവ പരമാത്മ സ്വരൂപത്തിലൂടെ. അടുത്ത ശ്ലോകത്തില് യാഥാർത്ഥ്യത്വന്മയസ്യൈവ ഹി മമ ന വിഭോ വസ്തുതോ ബന്ധമോക്ഷൗ മായാവിദ്യാതനുഭ്യാം തവതു വിരചിതൗ സ്വപ്നബോധോപമൗതൗ ബദ്ധേ ജീവത് വിമുക്തിം ഗതവതി ജഭിദാ താവതി താവദേകോ ഭുങ്ദേ ദേഹദ്രുമസ്തോ വിഷയഫലരസാൻ ന അപരോ നിർവ്യഥാത്മാ. അല്ലയോ വിഭോ, വാസ്തവമായിട്ട്, യാഥാർത്ഥ്യതാ, വാസ്തവമായിട്ട് ത്വന്മയസ്യ ഏവഹി മമ, ഭഗവാനിൽ നിന്നും അങ്ങയിൽ നിന്നും ഭിന്നനല്ലാത്ത എനിക്ക്, വസ്തുത ബന്ധമോക്ഷവും ന എനിക്ക് ബന്ധവും മോക്ഷവും ഒന്നുമില്ല. അതായത് നമ്മൾ വിചാരിക്കുകയാണ് ഇപ്പോൾ പരമാത്മാവിൽ നിന്നും അന്യനല്ല ജീവൻ, അപ്പോൾ പിന്നെ നമുക്ക് എവിടുന്ന ബന്ധവും മോക്ഷവും ഒക്കെ വരുന്നത് എന്നാണ്. തൗ തു തവ മായാവിദ്യ, അവ ഉണ്ടെന്ന് തോന്നുന്നത് എന്തുകൊണ്ടാണ്? അങ്ങയുടെ മായാവിദ്യയാണ്. മായാവിദ്യ, മായകൾ എന്ന് പറയുന്ന അവിദ്യയും വിദ്യയുമാണ്. മായ അവിദ്യ തനുഭ്യാം, അവിദ്യയും വിദ്യയുമാകുന്ന ശരീരങ്ങളെ കൊണ്ട് വിരചിതവും അങ്ങനെയുള്ള ശരീരങ്ങളെ കൊണ്ട് ആ സൂക്ഷ്മശക്തികളെ കൊണ്ട് സ്വപ്നബോധോപമോ ഉണ്ടാക്കപ്പെടുന്നതുമാണ്, അവ കൊണ്ടുണ്ടാക്കപ്പെടുന്നതുമാണ്. സ്വപ്നാവസ്ഥയോടും ബോധാവസ്ഥയോടും ഒരു സമാനങ്ങളും ആണ്. ബദ്ധേ ജീവത് വിമുക്തിം, ബദ്ധനും ജീവൻ മുക്തനും തമ്മിൽ യഥാവധി ച താവത്താവധിഭിത, അത്രയും ഭേദമേ ഉള്ളൂ എന്നാണ് പറയുന്നത്. ഒരാള് ഏക ദേഹദ്രുമസ്ഥ, ഒരാൾ അതായത് ബദ്ധൻ, ബദ്ധൻ എന്ന് പറയുന്ന നമ്മളെ പോലെയുള്ള ആൾക്കാരാണ്. അവര് ദേഹം, ദേഹദ്രുമം, ദ്രുമം എന്ന് പറയുന്ന മരമാണ്, ദേഹദ്രുമം ദേഹമാകുന്ന മരം, അങ്ങനെ ദേഹമാകുന്ന മരത്തിൽ ഇരുന്നു കൊണ്ട് എന്താ ചെയ്യുന്നത്? വിഷയഫലരസാൻഹുണ്ടേ, വിഷയഫലരസങ്ങള് അനുഭവിക്കുകയാണ്. അതാണ് ഇന്ദ്രിയാദി വിഷയങ്ങള്, നമ്മൾ ജീവിക്കുന്ന ജീവിതം. നിർവ്യഥാത്മ, ദുഃഖമില്ലാത്ത നിത്യാനന്ദ അനുഭൂതി കൈവന്നിട്ടുള്ള അന്യൻ, അതാണ് ജീവൻ മുക്തൻ, അതാണ് പരമാത്മാവ്. അപരൻ, അപര ന, അങ്ങനെ വിഷയങ്ങളുടെ, ആ വിഷയങ്ങളാകുന്ന ആ ഫലങ്ങളുടെ, ആ പഴങ്ങളുടെ രസം അനുഭവിക്കുന്നില്ല, അതുകൊണ്ട് ബദ്ധനുമാകുന്നില്ല, ജീവൻ ജീവനിൽ ഈ ലോകത്തിലെ ബദ്ധനാകുന്നുമില്ല എന്നാണ് പറയുന്നത്. അതായത് അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ആ ഭഗവാനിൽ നിന്ന് ഞാൻ ഭിന്നനല്ല, അതുകൊണ്ട് എനിക്ക് ബന്ധവും മോക്ഷവും ഇല്ല എന്നാണ് പറയുന്നത്. ഞാൻ പരമാത്മാവ് തന്നെയാണെന്ന ബോധം ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ ഞാൻ കരുതുന്നത്. പക്ഷേ പിന്നെ അങ്ങയുടെ മായ, അതാണ് അവിദ്യ, അവിദ്യയും വിദ്യയുമാകുന്ന സൂക്ഷ്മശക്തികൾ ആയ ശരീരാംശങ്ങൾ കൊണ്ട് നമ്മുടെ ഈ ശരീരം, അല്ലെങ്കിൽ ഈ ബന്ധമോക്ഷങ്ങൾ എന്ന് പറയുന്നത് സ്വപ്നാവസ്ഥയ്ക്കും ജാഗ്രതാവസ്ഥയ്ക്കും തുല്യമായി സൃഷ്ടിച്ചിട്ടുള്ളതാണ്. അതായത് നമ്മൾ മൂന്നവസ്ഥകൾ ഉണ്ടെന്നാണ് പറയുന്നത്. അത് ഇനി ഒടുവിലേക്ക് വരും, അതിനെ പറ്റി കൂടുതൽ പറയുമ്പോൾ. അതില് സ്വപ്നത്തിൽ നമ്മൾ കാണുന്നതും ഉണരുമ്പോൾ നമ്മൾ കാണുന്നതുമായിട്ടുണ്ട്. അത് അങ്ങനെ ആ അവസ്ഥകൾക്ക് തുല്യമായി സൃഷ്ടിച്ചിട്ടുള്ളതാണ് ഈ ബന്ധവും മോക്ഷവുമെല്ലാം. ലൗകിക ബന്ധങ്ങളുള്ള ഒരു ബദ്ധൻ, അതാണ് നമ്മളെ പോലെയുള്ള ആൾക്കാര്, ജീവൻ മുക്തി സിദ്ധിച്ചവനും തമ്മിൽ ഇത് മാത്രമാണ് വ്യത്യാസം എന്ന് പറയുകയാണ്. ബദ്ധൻ ദേഹമാകുന്ന മരത്തിലിരുന്നു കൊണ്ട് ഈ ഇന്ദ്രിയ വിഷയങ്ങളുടെ ഫലരസങ്ങളെ അനുഭവിക്കുകയാണ്. ജീവൻ മുക്തനായ ആകട്ടെ ഈ വിഷയഫലരസങ്ങൾ അനുഭവിക്കാതെ ദുഃഖം ബാധിക്കാത്ത ആത്മാവോടുകൂടി സ്ഥിതി ചെയ്യുന്നു. ഈ ആത്മാവും പരമാത്മാവും ഒക്കെ നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ട്. ഇത് നമുക്കൊരു വെറും തോന്നലാണ് എന്നുള്ള ഒരു, അത് നമ്മൾ ആദ്യം തൊട്ട് കാണുന്നുണ്ടല്ലോ, ഈ പ്രപഞ്ചം ഇതെല്ലാം ഒരു തോന്നലാണ്, ഒരു മായയാണ്, അതൊരു ആവരണത്തിലാണ് നമ്മൾ. ആവരണത്തിനെ ഭേദിച്ച് ഭഗവാനിൽ മോക്ഷം ലഭിക്കണമെങ്കിൽ അല്പം പ്രയാസമാണ് എന്നാണ്. അതോ ഉറങ്ങി ഉണർന്നു എന്ന മട്ടിലാണ് നമ്മൾ തോന്നുന്നത്. ഈ ശരീരാദി കർമ്മങ്ങള്, കർമ്മബന്ധങ്ങള്, അതൊക്കെ അവിദ്യ കൊണ്ടുള്ള തോന്നലാണെന്നാണ്. ഈ തോന്നൽ തന്നെയാണ് ഈ വിഷയഫല രസാനുഭൂതിയും. അതുള്ള ഈ ജീവാത്മാവ് ബദ്ധനുമാണ്, ദുഃഖിയുമാണ്. നമുക്ക് ഒരു സാധനം ആഗ്രഹിച്ചത് കിട്ടിയില്ലെങ്കിൽ ദുഃഖമല്ലേ തോന്നാറ്? അത് ഇതൊന്നും ഇല്ലാത്ത ജീവാത്മാവും നമ്മുടെ ഉള്ളിലുണ്ട്. ആ ജീവാത്മാവിനെ നമ്മൾ കണ്ടുപിടിക്കുക, അതിനു വേണ്ടിയിട്ട് നമ്മൾ നമ്മളെ കൊണ്ട് കഴിയുന്നത് പോലെ നമ്മൾ ശ്രമിക്കുക എന്നാണ് പറയുന്നത്. ഇനിയും അടുത്തത്, അതിന് വേണ്ടത് ഈ ജീവൻ മുക്താവസ്ഥയ്ക്ക് അർഹനാകണമെങ്കിൽ അതിന് മനഃശക്തി വേണം. ആ മനഃശക്തി മാത്രം പോരാ, ഭക്തി വേണം. ആ ഭക്തിക്കാണ് ഇനിയും, ഭക്തിയെ പറ്റിയാണ് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത്. ജീവൻ മുക്തത്വമേവം വിധമിതി വജസാ കിം ഫലം ദൂരെ ദൂരെ തന്നാമ അശുദ്ധ ബുദ്ധർ ന ച ലഘു മനസ ശോധനം ഭക്തിദോ അന്യത് തത് മേ വിഷ്ണോ കൃഷീഷ്ട ത്വയി കൃത സകല പ്രാർപ്പണം ഭക്തിഭാരം യേനസ്യാം മങ്ക്ഷു കിഞ്ചിത് ഗുരുവചനമിള ത്വത്പ്രബോധ ത്വദാത്മാ. ജീവൻ മുക്തത്വം ഏവം വിധം ഇതി വജസ കിംഫലം. ജീവൻ മുക്തമാ എന്ന് പറയുന്ന അവസ്ഥ ഇങ്ങനെയാണെന്ന് പറയുന്നത് കൊണ്ട് മാത്രം എന്താണ് ഫലം? അശുദ്ധ ബുദ്ധേ അന്തക്കരണം ശുദ്ധമാകാത്തവന് തത് ദൂര ദൂരേ നാമ, അത് വളരെ ദൂരത്തിലാണ്. ഭക്തിത ഭക്തിയല്ലാതെ അന്യത് മനസ്സ മറ്റൊന്നും മനഃശുദ്ധി, ഭക്തിയല്ലാതെ മറ്റൊന്നും മനഃശുദ്ധി എളുപ്പത്തിൽ സമ്പാദിക്കുവാൻ പറ്റുന്നതല്ല. ലഘുശോധനം നജാ, അത് തീർച്ചയാണ്. ഹേ വിഷ്ണു, അല്ലയോ സർവവ്യാപിയായ ഭഗവാനെ, തത് മേ ത്വയി, അതുകൊണ്ട് എനിക്ക് അങ്ങയിൽ കൃത സകല പ്രാർത്ഥനം, ഭഗവാനിൽ സർവവും സമർപ്പിച്ച് അങ്ങനെ സമർപ്പിച്ചുകൊണ്ടുള്ള ഭക്തിഭാരം കൃഷിഷ്ഠ, അങ്ങനെയുള്ള ദൃഢമായ ഭക്തിയെ എനിക്ക് ഉളവാക്കി തരണമേ. യേന അഹം, അത് അങ്ങനെ ലഭിച്ചാൽ, ആ ഭക്തി ലഭിച്ചാൽ ഞാൻ മങ്ക്ഷു കിഞ്ചിത്, ഞാൻ വേഗത്തിൽ കിഞ്ചിത് ഗുരുവചനമുള്ള ഗുരുവിന്റെ ഉപദേശം കൊണ്ട് ത്വത്പ്രബോധ ത്വദാത്മാസ്യാം, തത്വജ്ഞാനം വന്ന് ത്വന്മയനായി മുക്തിയെ പ്രാപിക്കാം. അന്ധകരണ ശുദ്ധിയില്ലെങ്കിൽ ജീവൻ മുക്താവസ്ഥ കൈവരില്ല. ചെറിയ പലവിധ സൽക്കർമ്മങ്ങൾ ചെയ്ത് നമുക്ക് കാലം കൊണ്ട് മാത്രമേ ചിത്തശുദ്ധി സിദ്ധിക്കുകയുള്ളൂ. അതത്ര എളുപ്പമൊന്നുമല്ല. അതുകൊണ്ട് ഭട്ടതിരിപ്പാട് പറയുകയാണ്, എനിക്ക് എളുപ്പത്തിൽ ചിത്തശുദ്ധി കൈവരിക്കണം, അതിന് ഒരു ശരണാഗതിയേ ഉള്ളൂ, എനിക്ക് ഭക്തനാകണം, ഒരിക്കൊരു തികഞ്ഞ ഭക്തനാകണം. അങ്ങനെ ഭക്തനായാല് ഗുരുവിന്റെ ഉപദേശം കൊണ്ട് എനിക്ക് മുക്തനാകാൻ കഴിയും. ആത്മാർപ്പണ രൂപമായ ഭക്തി പോലെ എളുപ്പമുള്ള മുക്തി സാധനം ഇല്ല എന്നാണ് പറയുന്നത്. ഈ ലോകത്തില് ജീവൻ മുക്തന്റെ അവസ്ഥ ഇങ്ങനെയൊക്കെയാണ് എന്ന് വാക്കുകൊണ്ട് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ ഇങ്ങനെ നമ്മൾ കേട്ടുകൊണ്ടൊന്നും ഒരു പ്രയോജനവും ഇല്ല. മനസ്സ് ശുദ്ധമാകണം. ആ മനഃശുദ്ധിക്ക് വേണ്ടിയിട്ട് ഏറ്റവും എളുപ്പം ലഭിക്കുന്ന വസ്തു എന്ന് പറയുന്നത് ഭക്തിയാണ്. അതിനാൽ സകല കർമ്മങ്ങളും ആ ഭക്തി എങ്ങനെയാ കിട്ടേണ്ടത്? സകല കർമ്മങ്ങളെയും ഭഗവാനിൽ തന്നെ സമർപ്പിക്കണം. അപ്പോൾ നമുക്ക് ദൃഢഭക്തി കിട്ടും. അങ്ങനെ ആയാൽ, ഒരു ഗുരുവിന്റെ ഉപദേശം കൂടി ഉണ്ടായാൽ ഭഗവാനെ പറ്റിയുള്ള ജ്ഞാനവും സിദ്ധിക്കും. അങ്ങനെ ഭഗവാന്റെ അമ്മയും ഭഗവാന്റെ ആത്മാവുമായും താതാത്മ്യം പ്രാപിച്ച് എനിക്ക് മുക്തിയെ സിദ്ധിക്കാം എന്നാണ് പറയുന്നത്. അതാണ് എല്ലാം ഭഗവത് അർപ്പണമായിട്ട് ചെയ്യുക എന്നുള്ള ഒരു ഉപദേശം കൂടിയാണത്. ഇനിയും ചിലരെങ്ങനെയാണെന്ന് വെച്ചാല്, വലിയ ശാസ്ത്ര വേദശാസ്ത്രങ്ങളിൽ പാണ്ഡിത്യമുള്ളവരാണ്, അവർക്ക് ഭക്തി കാണുകയില്ല, അത് നിഷ്ഫലമാണെന്നാണ് അടുത്ത ശ്ലോകത്തിൽ പറയുന്നത്. ശബ്ദ ബ്രഹ്മണ്യപീഹ പ്രയതിത മനസ്സത്വാം ന ജാനന്തി കേചിത് കഷ്ടം വന്ധ്യശ്രമാസ്തേ ചിരതരമിഹ ഗാം ബിഭ്രദേ നിഷ്പ്രസൂതിം യസ്യാം വിശ്വാഭിരാമ സകലമലഹരാ ദിവ്യലീലാവതാരാ സച്ചിത് സാന്ദ്രം ച രൂപം തവണ നിഗദിതം താംന വാചം പ്രിയാസം ഇഹ കേചിത്. ഇവിടെ ചിലരൊക്കെ ശബ്ദ ബ്രഹ്മണി, അതായത് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ശബ്ദങ്ങൾ പുറപ്പെടുവിച്ചുകൊണ്ട് പ്രയതി മനസ്സ അഭിത്വാം ജാനന്തി കഷ്ടം, അതായത് വേദങ്ങളിൽ മനസ്സ് വെച്ചുകൊണ്ടിരിക്കുന്നവരായിട്ടുണ്ട്, അവര് ഭഗവാനെ ത്വാം ന ജാനന്തി, അവർ ഭഗവാനെ അറിയുന്നില്ല. അതായത് അവര് അതാണ് നേരത്തെ നമ്മൾ കണ്ട ഒരു ദശകത്തിലുള്ളത്. ഇവര് വേദോച്ചാരണങ്ങളൊക്കെ നടത്തുന്നുണ്ട്, യാഗങ്ങളൊക്കെ നടത്തുന്നുണ്ട്, ഭഗവാന്റെ മഹാത്മ്യം അവർ പക്ഷെ അറിയുന്നില്ല. അവരെങ്ങനെയാണെന്നാണ്, വന്ധ്യശ്രമ, അവര് വെറുതെ ഇങ്ങനെ ജോലി യത്നിക്കുന്നുണ്ട്, ജോലി ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. തേ ഇഹ നിഷ്പ്രസൂതിം ഗാം ചിരതരം വിപ്രത, അതെങ്ങനെയാണെന്ന് വെച്ചാല് ഒരു പ്രസവിക്കാത്ത ഒരു പശുവിനെ ഗാം, ഇവിടെ ഗാം എന്നുള്ളതിന് വാക്ക് എന്നും വേദം എന്നും പറയാം, പശു എന്നും പറയാം. ഇവിടെ ഗാം ചിരതര ഗാം എന്ന് പറഞ്ഞിരിക്കുന്ന, അതായത് പ്രസവിക്കാത്ത ഒരു പശുവിനെ കെട്ടി വലിക്കുന്നു, നമ്മുടെ വളർത്തി വെറുതെ അതിനെ വളർത്തുകയാണ് എന്ന് പറയുന്നത് പോലെ, ഭക്തിജ്ഞാനങ്ങളെ ജനിപ്പിക്കാത്ത ഈ ശാസ്ത്രവചനങ്ങൾ അല്ലെങ്കിൽ ഈ വേദങ്ങൾ ഇങ്ങനെ ഉച്ചരിച്ചു കൊണ്ടിരിക്കുന്നത് ഇവര് അങ്ങനെയാണ് പോലും. യസ്യാം തവ വിശ്വാഭിരാമ, ഏതൊരു വാക്കിനാൽ ഭഗവാന്റെ ലോക വിശ്വാഭിരാമ ഈ ലോകത്തെ മനോഹരങ്ങളും സകല മലഹര സർവപാപഹരങ്ങളും ദിവ്യ ലീലാവതാര ദിവ്യങ്ങളായ അവതാര കഥകളും സച്ചിത് സാന്ദ്രം ചിദാനന്ദ സാന്ദ്രമായ ആ രൂപം രൂപം ച നിഗതിതം, അത് ഇതിനെ പറ്റി ഒന്നും പറയപ്പെടുന്നില്ലെങ്കിൽ താം വാചം ന പ്രയാസം, ആ വാക്കുകളെ ഞാൻ ഒരിക്കലും ഭരിക്കാനിടയാവരുതേ, ആ വാക്കുകൾ ഒരിക്കലും എൻ്റെ നാവിൽ നിന്ന് വരരുത് എന്നുള്ളതാണ്. അതായത് വന്ധ്യയായ പശുവിനെ പോലെയാണ് ഭക്തി തരാത്ത ശാസ്ത്രവചനം എന്ന് പറയുകയാണ്. ഈ ലോകത്തില് ചിലയാളുകൾ വളരെ പരിശ്രമം ചെയ്തിട്ടാണ് ഈ വേദങ്ങൾ അഭ്യസിക്കുന്നതും, ആ വേദാഭ്യാസനം കൊണ്ട് അവര് ഭഗവാനെ അർച്ചിക്കുന്നുണ്ട്. പക്ഷേ അവർ ഭഗവാനെ ശരിയായി മനസ്സിലാക്കുന്നില്ല, വെറുതെ കർമ്മങ്ങൾ ചെയ്ത് ഇങ്ങനെ ജീവിതം പാഴാക്കുകയാണ്. വന്ധ്യയായ പശുവിനെ വളരെ കാലം പോറ്റി വളർത്തുന്നവരെ പോലെ ഈ ഭക്തിജ്ഞാനങ്ങളെ നൽകാത്ത ശാസ്ത്രവചനങ്ങൾ അവര് വെറുതെ പാടി നടക്കുകയാണ്. വിശ്വത്തെ മുഴുവൻ ആനന്ദിപ്പിക്കുന്ന അങ്ങയുടെ ലോകമനോഹരങ്ങളും സർവപാപഹരങ്ങളും ദിവ്യങ്ങളുമായ ലീലാവതാര കഥകളും സച്ചിദാനന്ദ സ്വരൂപവും വർണ്ണിക്കപ്പെടാത്ത വാക്കുകൾ എന്നിൽ നിന്ന് പുറപ്പെടുകയോ ഞാൻ ഒരിക്കലും കേൾക്കാനിട വരികയോ ചെയ്യരുതേ എന്നാണ് ഭട്ടതിരിപ്പാട് പറയുന്നത്. ഇതെല്ലാം ഭാഗവതത്തിൽ ഉള്ളതാണ്. ഭാഗവതത്തിൽ ഉദ്ധവരുടെ ചോദ്യങ്ങൾക്കുള്ള മറുപടിയായിട്ട് തരുന്നതാണ് ഇതെല്ലാം. ഉദ്ധവർ 21 ചോദ്യങ്ങൾ ചോദിക്കുന്നുണ്ട് ശ്രീകൃഷ്ണനോട്. അതിൻ്റെ ഓരോന്നിൻ്റെതായിട്ടുള്ളതാണ്, അതെല്ലാം സംഗ്രഹിച്ച് നമുക്ക് തന്നിരിക്കുന്നു എന്നാണ്. ഇനിയും അടുത്തത് ഭക്തിയാണ് മുഖ്യമെന്നല്ലേ പറഞ്ഞത്. അതിന് ആദ്യം വേണ്ടത് സത്സംഗം, സത്സംഗം അതാണ് ആദ്യത്തെ ഉപായം. ഇത് ഈ ഭക്തിയും ഈ സത്സംഗവും തനിക്ക് വേണം എന്ന് പ്രാർത്ഥിക്കുകയാണ് അടുത്ത 2-3 പദ്യങ്ങളില്. യോ യാവാൻ യാദൃശോ വാ ത്വമിതി കിമപി നൈവ അവഗച്ഛാമി ഭൂമൻ ഏവം ച അനന്യ ഭാവ ത്വദനുഭജനമേവാദ്രിയേ ചൈദ്യവൈരിൻ ത്വല്ലിംഗാനാം ത്വദംഘ്രി പ്രിയജന സദസാം ദർശന സ്പർശനാദിർ ഭൂയാത്മേ ത്വത്പ്രപൂജ നദിനുദി ഗുണകർമാനുകീർത്യാദരോപി. ഹേ ഭൂമൻ, അല്ലയോ ഐശ്വര്യപൂർണനായ ഭഗവാനെ, ത്വം അങ്ങയുടെ യാവാൻ യാദൃശ അങ്ങയുടെ രൂപം എന്താണ് എന്നും ഏതെല്ലാം വിധത്തിലുള്ളതാണ് മഹത്വമാണ് ഏതെല്ലാം വിധത്തിലുള്ള മഹത്വമാണ് അങ്ങയ്ക്കുള്ളതെന്നും എന്തെല്ലാമാണ് അങ്ങയുടെ പ്രവർത്തനങ്ങളെന്നും അഹം ന അവഗച്ഛാമിയേവാം, എനിക്കിതൊന്നും തന്നെ അറിയില്ല, ഇതിനെപ്പറ്റി ഒന്നും എനിക്കറിയില്ല. ഭഗവാന്റെ രൂപം എങ്ങനെയാണ്, ഭഗവാന്റെ മഹത്വം എന്താണ്, ഭഗവാന്റെ പ്രവർത്തനങ്ങൾ എന്താണ്, ഇതൊന്നും എനിക്കറിയില്ല. ഹേ ചൈദ്യവൈരിൻ, അല്ലയോ ശിശുപാലൻ, ചൈദ്യവൈരിൻ ശിശുപാലനെ വധിച്ചു മോക്ഷം നൽകിയ ആള്, ഏവം ച അനന്യഭാവ, ഈ ഇതൊന്നും എനിക്കറിയത്തില്ല എങ്കിലും ഞാൻ മറ്റൊന്നിലും മനസ്സു പോകാതെ ത്വദനുഭജനം ഏവാദ്രിയെ ഭഗവാനെ തന്നെ തികഞ്ഞ ശ്രദ്ധയോടെ ആദരിച്ചുകൊണ്ടിരിക്കും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. ത്വല്ലിംഗാനാം ത്വദംഘ്രി ത്വല്ലിംഗാനാം, ഭഗവാന്റെ വിഗ്രഹം മുതലായവും ത്വദംഘ്രി പ്രിയജന സദസാം, ഭഗവാന്റെ പാദഭക്തന്മാരായിട്ടുള്ള ആൾക്കാരുടെയും ദർശന സ്പർശനാദി ദർശനം സ്പർശനം തുടങ്ങിയവയിലും ത്വത് പ്രപൂജാൻ ഭഗവാന്റെ തന്നെ പൂജ നദി നമസ്കരിക്കുക സ്തുതി സ്തുതിക്കുക ഗുണകർമാനുകീർത്യ ഗുണകർമ്മങ്ങളുടെ കീർത്തനം എന്നിവയിലും കീർത്യാദര അഭി മേ ഭൂയാത്, എനിക്ക് എൻ്റെ മനസ്സിനെ ലയിപ്പിച്ച് തരണമേ എന്നാണ് പറയുക, പറഞ്ഞിരിക്കുന്നത്. അതായത് സർവവ്യാപിയും ചേതിരാജമായ അല്ലയോ സർവവ്യാപിയായ ഭഗവാനെ, അങ്ങ് ചേതിരാജാവായ ശിശുപാലനെ വധിച്ചു മോക്ഷം നൽകിയവനുമായ അല്ലയോ ഭഗവാനെ, അങ്ങയുടെ രൂപവും മഹത്വവും പ്രവർത്തനങ്ങളും ഒന്നും തന്നെ നിശ്ചയമായും എനിക്കറിയാൻ കഴിഞ്ഞിട്ടില്ല. എങ്കിലും ഞാൻ മറ്റൊന്നിലും മനസ്സ് പതിപ്പിക്കാതെ വളരെ ശ്രദ്ധയോടുകൂടി അങ്ങയെ ഭജിക്കുകയും ആദരിക്കുകയും ചെയ്യുന്നു. അങ്ങയുടെ വിഗ്രഹം, അങ്ങയുടെ പാദഭക്തരായ ജനങ്ങൾ നിറഞ്ഞ സദസ്സുകൾ എന്നിവ കാണാനും സ്പർശിക്കാനും, ഈ ആൾക്കാരെ ഭക്തരെ സ്പർശിക്കാനും, അങ്ങയുടെ പൂജ, നമസ്കാരം, സ്തുതികൾ, ഗുണനാമ കീർത്തനം ഇവയെ ആദരിക്കുവാനും എനിക്ക് അവസരം ഉണ്ടാക്കണേ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. ഈ ഭഗവാൻ മഹത്വപൂർണനായ പരമാത്മാവിനെ അറിഞ്ഞ് ആരാധിക്കാൻ എളുപ്പമൊന്നുമല്ല. എങ്കിലും നമ്മൾ മനസ്സിരുത്തി വിഗ്രഹാരാധനം ചെയ്യാം, നമുക്ക് സത്സംഗം ആചരിക്കാം, മറ്റുള്ളവരെ മറ്റ് ഭക്തരായിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് പോയി കഥകള് ഭഗവത് കീർത്തനങ്ങളൊക്കെ പാടാം, അങ്ങനെ ഭക്തനാകാം. ആ ഭക്തിയും സത്സംഗവും ഒക്കെ ഭഗവാന്റെ പ്രാപ്തിക്ക് വളരെ ലഘുവായിട്ടുള്ള ഉപായങ്ങളാണ്. ഇതിനൊന്നും ഒരുപാട് ചെലവൊന്നും ഇല്ലല്ലോ. ഭഗവാനാണെങ്കിൽ ആരെതിർത്താലും അവരെ പോലും മുക്തി കൊടുക്കുന്ന, അതാണ് ചേതിരാജാവിന്റെ കാര്യം. അതുകൊണ്ടാണ് പറഞ്ഞിരിക്കുന്നത്, എതിർക്കുന്നവർക്ക് പോലും മുക്തിപ്രദനാണ്. അതുകൊണ്ട് ഭഗവാനെ ആരാണ് എന്താണെന്നൊക്കെ അറിയാതെ തന്നെ നമുക്ക് ഭക്തനായി തീരാം എന്നാണ് പറയുന്നത്. അടുത്ത ശ്ലോകത്തില് ആത്മാർപ്പണ എങ്ങനെയാണ് നമ്മൾ ആത്മാർപ്പണം ചെയ്തു തന്നെ അങ്ങനെയുള്ള ഒരു ഭക്തിയെ കിട്ടുന്നതെന്നാണ്. യത് യത് ലഭ്യേത തത് തത് തവ തമു സമുപഹൃതം ദേവദാസോസ്മി തേ അഹം ത്വദ്ഗേഹോന്മാർജനാദ്യം ഭവതു മമ മുഹോ കർമ്മ നിർമായമേവ സൂര്യാഗ്നി ബ്രാഹ്മണാത്മാദിഷു ലസിത ചതുർബാഹുമാരാധയേ ത്വാം ത്വത്പ്രേമാർദ്രത്വരൂപോ മമ സതതമഭിഷ്യന്തദാം ഭക്തിയോഗം. ഇവിടെ നിഷ്കാമ കർമ്മയോഗ മിശ്രിതമായ ഭക്തിയോഗമാണ് ഇവിടെ പ്രതിപാദിച്ചിരിക്കുന്നത്. അതായത് ഒരു യജമാനന്റെ ഗൃഹത്തിൽ ഒരു ഭൃത്യൻ ചെയ്യുന്ന പ്രവൃത്തികൾ പോലെ അത് വളരെ കൃത്യമായിട്ടും വൃത്തിയായിട്ടും ഫല ആഗ്രഹം ഇല്ലാതെയും നടത്തുന്നു. അങ്ങനെ നടത്തുമ്പോൾ ആ സ്വാമിയുടെ സംപ്രീതി കിട്ടുന്നു. അതുപോലെ ഭഗവാനിൽ സർവസമർപ്പണത്തോടെ അന്യ ചിന്ത കൂടാതെ നടത്തുന്ന ആരാധനം കർമ്മമിശ്രമായ ഭക്തിയാണ്. അതുകൊണ്ട് മനസ്സലിഞ്ഞു ആഹ്ലാദിക്കുകയും ചെയ്യും. ഈ ആനന്ദത്തിൽ കവിഞ്ഞ ഒരു മുക്തിയും ഭഗവാൻ ഭക്തനില്ല. ഇങ്ങനെ ഭഗവത് സേവ ചെയ്യാനും ഭഗവാന്റെ അനുഗ്രഹം വേണം എന്നാണ് പറയുന്നത്. ഹേ ദേവ അഹം തേ ദാസയസ്മി, അല്ലയോ ദേവ ഞാൻ അങ്ങയുടെ ദാസനാണ്. യത് യത് ലഭ്യേത, എനിക്ക് എൻ്റെ കയ്യിൽ എന്തൊക്കെ കിട്ടുന്നുവോ തത് തത് തവ സമുപഹൃതം, അതെല്ലാം അവിടേക്ക് ഞാൻ കാഴ്ചവെക്കാം. മമ ത്വദ്ഗേഹോന്മാർജനാദ്യം, എനിക്ക് ഭഗവാന്റെ ഭഗവാന്റെ ഗൃഹം എന്ന് പറയുന്ന ക്ഷേത്രങ്ങളാണല്ലോ, ഭഗവാന്റെ ഗൃഹങ്ങളിൽ എന്തെല്ലാം ജോലി ചെയ്യാം, അടിച്ച് തളിക്കാം, എന്തെല്ലാം ചെയ്യാം, കർമ്മമുഖം അങ്ങനെയുള്ള വേല കർമ്മങ്ങൾ ചെയ്ത് നിർമായം ഏവ ഭവതു, അതിനെ ഒരു മടിയും കൂടാതെ എനിക്ക് ചെയ്യാൻ ഇടവരണേ. സൂര്യാഗ്നി ബ്രാഹ്മണാത്മാദിഷു, സൂര്യൻ, അഗ്നി, ബ്രാഹ്മണൻ, ആത്മാവ് തുടങ്ങിയ വസ്തുക്കളിൽ ശോഭിക്കുന്ന ലസിത ചതുർബാഹും ത്വാം ആരാധയേ, ആ ചതുർബാഹു രൂപത്തിൽ ഭഗവാനെ, അങ്ങയെ ഞാൻ ആരാധിച്ചുകൊള്ളുന്നു. സൂര്യൻ എന്ന് പറയുന്നതാണ് നമ്മളുടെ പ്രത്യക്ഷ ദൈവമാണ് സൂര്യൻ. സൂര്യൻ, അഗ്നി, ബ്രാഹ്മണൻ, ആത്മാവ് ഇവയിലെല്ലാം ഈ ചതുർബാഹു രൂപത്തിൽ ഭഗവാൻ ഇരിക്കുന്നു. ആ ഭഗവാനെ ഇതിൽ കൂടി കണ്ട് ഞാൻ ആരാധിച്ചുകൊള്ളുന്നു. മമ ത്വത്പ്രേമാർദ്രത്വ രൂപ, ഭഗവാന്റെ പ്രേമത്തിൽ മനസ്സലിഞ്ഞു വരണം എന്ന ആ ഭക്തി, എൻ്റെ ഭക്തിയോഗ അങ്ങനെയുള്ള ഭക്തി എനിക്ക് സതതം അഭിഷ്യന്തത, എനിക്ക് എപ്പോഴും ലഭിച്ചുകൊണ്ടിരിക്കണമേ എന്നാണ് പറയുന്നത്. അതായത് ഭക്തിയും മനസ്സലിവും ഒന്നാണ് സമുപഹിതം എന്ന് പറഞ്ഞിരിക്കുന്നത്. അല്ലയോ ദേവ, എനിക്ക് ലഭിക്കുന്ന വസ്തുക്കളെല്ലാം ഞാൻ അങ്ങയ്ക്ക് ഉപഹാരമായി സമർപ്പിക്കുന്നു. അങ്ങയുടെ വാസസ്ഥാനം അടിച്ച് തളിച്ച് ശുദ്ധമാക്കി വെക്കാനുള്ള ചുമതല മടികൂടാതെ ചെയ്യാൻ എനിക്ക് ഭാഗ്യം ലഭിക്കട്ടെ. സൂര്യൻ, അഗ്നി, ബ്രാഹ്മണൻ, ആത്മാവ് തുടങ്ങിയ വസ്തുക്കളിൽ ചതുർഭുജനായി പരിലസിക്കുന്ന അങ്ങയെ ഞാൻ ആരാധിക്കുന്നു. ഭഗവത് പ്രേമത്തിൽ മനസ്സലീക എന്ന രൂപത്തിലുള്ള ഭക്തിയോഗം എന്നിൽ എപ്പോഴും പ്രവഹിക്കിപ്പിക്കണമേ. ആ അതാണ് ഭക്തി വരുമ്പോൾ നമുക്ക് അങ്ങനെ മനസ്സലിവും വരും എന്നാണ് പറയുന്നത്. അടുത്തത് ഉത്തമ ഭക്തിയെ പ്രാർത്ഥിച്ചുകൊണ്ട് ദശകം സമാപിക്കുകയാണ്. ഐക്യം ദേ ദാന ഹോമ വ്രത നിയമ തപസ്സാഖ്യയോഗൈർ ദുരാപം ത്വൽസംഗേണൈവ ഗോപ്യ കില സുകൃതിതമാ പ്രാപുരാനന്ദ സാന്ദ്രം ഭക്തേഷു അന്യേഷു ഭൂയസ്വപി ബഹുമനുഷേ ഭക്തിമേവ ത്വം ആസാം തത്മേ ത്വത്ഭക്തിമേവ ദൃഢയ ഹരഗദാൻ കൃഷ്ണ വാദാലയേശാം. ദാനം, ഹോമം, വ്രതം, നിയമം, തപസ്, സാഖ്യയോഗം ഇവകളാലൊന്നും അങ്ങയെ പ്രാപിക്കാൻ എളുപ്പമല്ല. ഇതൊക്കെ നമ്മൾ നേരത്തെ കണ്ടു കഴിഞ്ഞാണ്. എന്നാൽ സുഹൃത്തുക്കളായ ഗോപികൾ, ഗോപികമാർക്ക് അങ്ങ് സായുജ്യം നൽകി. എന്തുകൊണ്ടാണ്? അവർക്ക് അവരുടെ പ്രേമ രൂപത്തിലുള്ള നിഷ്കാമ ഭക്തിയാണ് അങ്ങ് ആദരിച്ചത്. അതുകൊണ്ട് അല്ലയോ കൃഷ്ണ, എനിക്കുള്ള ഭക്തിയെ ദൃഢപ്പെടുത്തിയാലും എന്നാണ് പറയുന്നത്. തേ ഐക്യം, ഭഗവാനിലേക്കുള്ള ഐക്യം, അതായത് ആ സായുജ്യം, ഭഗവാനോടുള്ളിലേക്ക് സായുജ്യം പ്രാപിക്കണമെങ്കിൽ ദാനം, ഹോമ, വ്രത, നിയമ, തപസ്, സാഖ്യയോഗം, ദാനം, ഹോമം, വ്രതം, നിയമം, തപസ്, സാഖ്യയോഗം, ദുരാപം, ഇത് കൊണ്ടൊന്നും കിട്ടുവാൻ അത്ര എളുപ്പമൊന്നും അല്ല. ഗോപ്യ കില സുകൃതിതമാ, പുണ്യവതിമാരിൽ ഉത്തമരായ ആ ഗോപികളാവട്ടെ, ത്വൽ സംഗേനയേവ, ഭഗവാനിലുള്ള ആ സംഘം കൊണ്ടും തന്നെ ആനന്ദ സാന്ദ്രം പ്രാപു, ആ സാന്ദ്രാനന്ദ രൂപമായ ഭഗവാൻ സായുജ്യം അവർക്ക് ലഭിച്ചു. അന്യേഷു ഭൂയസ്സു ഭക്തേഷു, വേറെയും ധാരാളം ഭക്തന്മാരുണ്ടെങ്കിലും അഭി ത്വം ആസാം ഭക്തിം ഏവം ബഹുമനുഷേ, അങ്ങ് ഈ ഗോപസ്ത്രീകളുടെ ഭക്തിയെയാണല്ലോ ഏറ്റവും ആദരിക്കുന്നത്. ഭഗവാന്റെ ഉദ്ധവരും ഏറ്റവും ഭക്തോത്തമനായ ഉദ്ധവര് പോലും ഗോപികമാരുടെ ഭക്തിയെയാണ് ആദരിച്ചത്. ഭഗവാൻ അതാണ് ആദരിക്കുന്നത്. അതല്ലേ 100-ാം ശ്ലോകത്തിലും ഭഗവാന്റെ കൂട്ടത്തില് ഇവരാണ് ഈ ഗോപസ്ത്രീകളാണുള്ളത്. ആ നാരദരുടെ കൂട്ടത്തില് ഉപനിഷത് സുന്ദരിമാർ എന്ന് പറയുന്നത് ഗോപസ്ത്രീകൾ എന്നും കൂടി പറയുന്നുണ്ട്. ഹേ കൃഷ്ണ, അല്ലയോ കൃഷ്ണ, വാദാലയേശ ഗുരുവായൂരപ്പ, തത് ത്വം മേ ത്വത്ഭക്തിം ഏവ ദൃഢയ, അതുകൊണ്ട് എനിക്ക് ആ ഭഗവാനിൽ ഉറച്ച ഭക്തി തരുമാറാകണേ. ഗദാൻ ഹര, എന്റെ രോഗങ്ങളെല്ലാം നീക്കിത്തരണമേ എന്ന് പറയാണ്. ആത്മാർപ്പണ രൂപത്തിലാണ് ഭക്തി വരേണ്ടത്. അതായിരിക്കും ഏറ്റവും ഉത്തമമായ ഭക്തിയും. അതിന് ഈ ഒരു ഒന്നും അറിയാത്ത വെറും അജ്ഞങ്ങളായ, ഒന്നും അറിയാത്ത ഈ ഗോപിമാർ, വെറും ഗ്രാമ പെൺകുടികളായ ആ ഗോപിമാരാണ് ഉദാഹരണം. ദാനഹോമങ്ങൾ കൊണ്ടോ കർമ്മയോഗാനുഷ്ഠാനം കൊണ്ടോ സാഖ്യയോഗം കൊണ്ടോ തത്വജ്ഞാനം കൊണ്ടോ ഒന്നും ഈ മുക്തി, ഈ നിത്യാനന്ദ അനുഭൂതി കിട്ടുന്നതല്ല. അതുകൊണ്ട് ഭക്തി തന്നെ പ്രാർത്ഥിക്കുക എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ദശകം ഉപസംഹരിക്കുന്നത്. നാളെ ദശകം 95 ധ്യാനയോഗം. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ.